2024 December 11 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. വൈദ്യുതി ബോർഡിൽ എല്ലാം ഞങ്ങൾ തീരുമാനിക്കും. സി വിമൽകുമാർ എഴുതുന്നു. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഒ എൻ വി രചിച്ച പ്രശസ്തമായ ഈ ഗാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും ഒരു കാലത്ത് പാടി നടന്നതാണ്. ഇന്നും ചിലപ്പോഴൊക്കെ ഈ പാട്ട് ഉയരാറുണ്ടെങ്കിലും പാട്ടിൽ പറയും പോലെ വയലുകളെല്ലാം നമ്മുടെ വകയായില്ലെന്ന് മാത്രമല്ല അവയിൽ ഭൂരിഭാഗവും നികന്ന് ആ സ്ഥാനത്ത് ബഹുനില മന്ദിരങ്ങളും വൻകിട സ്ഥാപനങ്ങളും ഒക്കെയായി മാറുകയും ചെയ്തു. സംസ്ഥാന വൈദ്യുതി ബോർഡിലും ഇതിന് സമാനമായൊരു മുദ്രാവാക്യം ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. നമ്മൾ നിശ്ചയിക്കും ശമ്പളം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായപ്പോൾ ജീവനക്കാർക്ക് കൈനിളയ ശമ്പളം കിട്ടിയെങ്കിലും ബോർഡിന്റെ അവസ്ഥ വയലുകൾക്ക് സമാനമായി. വൈദ്യുതി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം അഥവാ കമ്പനി എക്കാലവും വിവാദ സ്ഥാനത്താണ്. കേരളത്തിൽ വൈദ്യുതി വിതരണത്തിന്റെ കുത്തക അവകാശമുള്ള ബോർഡിന്റെ കുറെ കാലമായുള്ള ഏക അജണ്ട അടിക്കടി വൈദ്യുതി നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുക എന്ന് മാത്രമായി മാറിയിട്ടുണ്ട്. എന്നാൽ കൂട്ടുന്ന വൈദ്യുതി നിരക്ക് സമാനമായി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനോ കാലത്തിനൊത്ത നവീകരണം ബോർഡിൽ നടപ്പാക്കാനോ ശുഷ്കാന്തി ആത്മാർത്ഥതയും ഇല്ലെന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്� 5.5 വർഷത്തെ ഭരണത്തിനിടെ തുടർച്ചയായ 5-ാം തവണയാണ് വൈദ്യുതി നിരക്ക് കൂട്ടി റെക്കോർഡിട്ടത് കഴിഞ്ഞ തവണയാണ്. യൂണിറ്റിന് 16 പൈസ നിരക്കിലാണ് വർധനവെങ്കിലും ഉപഭോക്താക്കൾ ശരിക്കും അസാധാരണമായ ഷോക്കേറ്റ അവസ്ഥയിലാണ്. കാര്യക്ഷമതയില്ലായ്മ, അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത, കേന്ദ്ര നിയമങ്ങൾക്കെതിരെ നിഷേധാത്മക സമീപനം തുടങ്ങിയവയൊക്കെ ചേർന്ന് ബോർഡ് സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നതിൻ്റെ പാപഭാരം മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കൾ തലയിലേറ്റേണ്ട അവസ്ഥയാണ്. ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്കെന്താ? സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും മന്ത്രിസഭയുടെയുമൊക്കെ അനുമതി വേണം. ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിച്ച് അത് അംഗീകരിച്ച ശേഷമേ വർധനവ് എത്രയെന്ന് സർക്കാർ തീരുമാനിക്കുകയുള്ളൂ. രാജ്യമൊട്ടാകെ ഇതാണ് നടപടിക്രമം. എന്നാൽ കേരളത്തിലെ വൈദ്യുതി ബോർഡ് കമ്പനി ആയതിനാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിൽ എല്ലാം ഞങ്ങൾ തീരുമാനിക്കും, നടപ്പാക്കും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നതാണ് നയം. 2021 സർക്കാരിനെ അറിയിക്കാതെ സ്വന്തം നിലയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതാണ് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നഷ്ടത്തിൻ്റെ പടുകുഴയിലേക്കും ബോർഡിനെ തള്ളിയിട്ടത്. 31,000 ജീവനക്കാരുള്ള ബോർഡിൽ 2021 പരിഷ്കരണത്തിൽ ശരാശരി 7,000 രൂപ മുതൽ 30,000 രൂപ വരെ ശമ്പള വർധന ഉണ്ടായി. പെൻഷൻകാർക്കും കിട്ടി വൻ വർധന. 2018 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകിയതോടെ ഒരു വർഷം 734.4 കോടിയുടെ അധിക ബാധ്യതയാണ് ബോർഡിനുണ്ടായത്. സർക്കാർ ജീവനക്കാരെക്കാൾ 5% കൂടുതൽ ക്ഷാമബദ്ധയും അനുവദിച്ചോടെ ശമ്പള പെൻഷൻ വിഹിതം റവന്യൂ വരുമാനത്തിൻ്റെ 26.77% നിന്ന് 46.59% ഉയർന്നു. ബോർഡിൽ ഓവർസിയർമാരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത 10-ാം ക്ലാസ് തോൽവിയാണ്. 2022 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉണ്ടാക്കിയ നിയമമാണിത്. ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർ 10 വർഷം കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം നേടി സബ് എഞ്ചിനീയർമാരായി 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വാങ്ങും. വർദ്ധിച്ച നിരക്കിൽ താരിഫ് കൂട്ടി ഉപഭോക്താക്കളെ പിഴിയുന്ന പണമാണ് ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്നത്. 6,500 കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നടത്തിയ ശമ്പള പരിഷ്കരണത്തിന് ബോർഡ് ഡയറക്ടർ ബോർഡംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്നും അധിക ബാധ്യത കണക്ക് കൂട്ടി സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. ഏത് സർക്കാർ ഭരിച്ചാലും ബോർഡിലെ ഇടതുപക്ഷ യൂണിയൻ തീരുമാനിക്കുന്നതേ നടപ്പാകൂ. വകുപ്പ് മന്ത്രിയും ബോർഡ് ചെയർമാനും CMDയും സർക്കാരുമൊക്കെ വെറും കാഴ്ചക്കാരാകും. റെഗുലേറ്ററി കമ്മീഷനും ബോർഡും ഒരേ തൂവലിലെ പക്ഷികൾ. നഷ്ടത്തിന്റെ പടുകുഴയിൽ നിൽക്കുന്ന ബോർഡിന് മുന്നോട്ട് പോകാൻ 7,000 കോടി രൂപ ആവശ്യമുണ്ടെങ്കിലും താരിഫ് വർധനയില്ലാതെ മറ്റു മാർഗമില്ലെന്ന ബോർഡിന്റെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചത് ഇപ്പോൾ യൂണിറ്റിന് 16 പൈസയും അടുത്ത വർഷം ഏപ്രിൽ വരെ 12 പൈസയും വർദ്ധിക്കാൻ അനുമതി നൽകിയെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അവകാശവാദം. ഫിക്സ്ഡ് ചാർജും വർദ്ധിപ്പിച്ചു. ഈ വർഷം യൂണിറ്റിന് 35 പൈസയുടെ വർധനമാണത്രേ ബോർഡ് ആവശ്യപ്പെട്ടത്. ഇത് കമ്മീഷനും ബോർഡും തമ്മിലുള്ളൊരു ഒത്തുകളിയാണെന്ന് ബോർഡുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു. താരിഫ് വർധനവിന് മുന്നോടിയായി കമ്മീഷൻ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ അദാലത്തുകളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കളുടെ വൻ സാന്നിധ്യമാണ് ഉണ്ടായത്. ബോർഡിനെതിരായ കടുത്ത ജനരോഷമാണ് അദാലത്തുകളിൽ അലയടിച്ചത്. അതുകൂടി കണക്കിലെടുത്താണ് ബോർഡ് ആവശ്യപ്പെട്ട 35 പൈസയുടെ വർധനവിന് അനുമതി നൽകാതെ 16 പൈസയിൽ ഒതുക്കിയതെന്ന് തോന്നാമെങ്കിലും ഉപഭോക്താക്കളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് വൈദ്യുതി ബോർഡ് മുൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ CP ജോർജ് പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷന്റെ ഘടന പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും. ആ കസേരയിൽ ഇരിക്കുന്നവരുടെ തോന്നിയാസമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി TK ജോസാണ്. ടെക്നീഷ്യൻ മെമ്പർമാരായ P പ്രദീപ് വൈദ്യുതി ബോർഡ് മുൻ ജീവനക്കാരനും CPM സഹയാത്രികനുമാണ്. ലീഗൽ മെമ്പറായ അഡ്വക്കേറ്റ് AJ വിൽസൺ MM മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ആളാണ്. കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരെല്ലാം ബോർഡിൽ നിന്ന് വിരമിച്ച CIT യൂണിയന്റെ സജീവ പ്രവർത്തകരാണ്. ബോർഡും റെഗുലേറ്ററി കമ്മീഷനും ഒരേ തൂവിലെ പക്ഷികളാണെന്നതിൻ്റെ പൊരുൾ ഇതിലൂടെ വ്യക്തമാണ്. സ്റ്റാർട്ട് മീറ്ററുമില്ല, നവീകരണവുമില്ല. രാജ്യത്താകെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി 2003 പാർലമെന്റ് പാസാക്കിയ വൈദ്യുതി ഭേദഗതി നിയമം നടപ്പാക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം. വൈദ്യുതി മേഖലയിൽ മൂലധന നിക്ഷേപവും മത്സരവും വർദ്ധിപ്പിക്കുന്നതിലൂടെ കുറഞ്ഞ വിലയിൽ വൈദ്യുതി നൽകുന്ന ഏത് കമ്പനിക്കും വൈദ്യുതി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്നതിനാൽ വൈദ്യുതി ബോർഡുകളുടെ കുത്തക അവസാനിക്കും. ഉപഭോക്താവിന് ആവശ്യാനുസരണം സേവനദാതാവിനെ തിരഞ്ഞെടുക്കാം. വൈദ്യുതി രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരം മാനേജ്മെന്റിനെ പോലും വരുതിയിലാക്കാനുള്ള ട്രേഡ് യൂണിയനുകളുടെ അഴിമതി ഭരണവും മൂലമാണ് ബോർഡ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. കേന്ദ്ര നയത്തിന്റെ ഭാഗമായ സ്റ്റാർട്ട് മീറ്റർ പദ്ധതി യൂണിയനുകളുടെ പിടിവാശം മൂലം നടപ്പായില്ല. ഇതിനായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടികളുടെ സബ്സിഡിയാണ് ബോർഡിന് നഷ്ടമായത്. സ്റ്റാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയാൽ ഒരു വർഷം വൈദ്യുതി വാങ്ങുന്നതിൽ 1000 കോടി വീതം ലഭിക്കാമെന്നാണ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് അതിന് വിലക്ക്. 3600 കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതിയെ എതിർത്തതിലൂടെ യൂണിയനുകൾ ചെയ്തത്. വൈദ്യുതി ഉപഭോഗത്തിന്റെ 150ലധികം വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലില്ലാതെ വൈദ്യുതി ബോർഡിന്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാകിയില്ലെങ്കിൽ കേന്ദ്രത്തിന് ഗ്രാന്റ് ലഭിക്കില്ല. 3600 കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തി ഭാരം മുഴുവൻ ഉപഭോക്താക്കളുടെ തലയിൽ വെച്ചാണ് ബോർഡ് തന്നിഷ്ടം കാട്ടുന്നത്. ആരും ചോദ്യം ചെയ്യാനില്ലാത്തതിനാൽ അനുഭവിക്കുക തന്നെ.